മർക്കോസ് അധ്യായം 10. യേശു അവിടം വിട്ട് യഹൂദയയിലേക്കും യോർദാന്റെ മറുകരയിലേക്കും പോയി. പിന്നെയും പലരും അവന്റെ അടുത്തേക്ക് വന്നു. അവരെ പതിവ് പോലെ അവൻ പഠിപ്പിച്ചു. ഏതാനും പരീശന്മാർ യേശുവിനടുത്തേക്ക് വന്നു. യേശുവിനെ കൊണ്ട് തെറ്റായ എന്തെങ്കിലും പറയിക്കുവാൻ അവർ ശ്രമിച്ചു. അവർ യേശുവിനോട് ചോദിച്ചു,
ഒരുവൻ തന്റെ ഭാര്യയുമായി വിവാഹമോചനം നടത്തുന്നത് ശരിയാണോ?
യേശു ചോദിച്ചു,
മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്?
പരീശന്മാർ പറഞ്ഞു,
ഒരു വിവാഹമോചന പത്രം എഴുതി ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ ഒരു ഭർത്താവിനെ അനുവദിച്ചു.
യേശു പറഞ്ഞു,
നിങ്ങൾക്ക് കരിങ്കല്ലു പോലത്തെ ഹൃദയമുള്ളത് കൊണ്ടാണ് മോശ ആ കൽപ്പന എഴുതിയത്. പക്ഷേ ദൈവം ലോകം സൃഷ്ടിച്ചപ്പോൾ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതിനാലാണ് ഒരുവൻ അപ്പനമ്മമാരെ വെടിഞ്ഞ് ഭാര്യയോട് ചേരുന്നത്. അവർ ഇരുവരും ഒന്നാകുകയും വേണം. അതിനാൽ ആരും രണ്ടല്ല, ഒന്നാണ്. ദൈവം അവരെ ഒന്നാക്കി. അതുകൊണ്ട് മനുഷ്യൻ അവരെ വേർപെടുത്തരുത്.
അല്പസമയം കഴിഞ്ഞ് യേശുവും ശിഷ്യന്മാരും വീട്ടിലുണ്ടായിരുന്നു. ശിഷ്യന്മാർ വിവാഹമോചനത്തെപ്പറ്റി യേശുവിനോട് വീണ്ടും ചോദിച്ചു. യേശു പറഞ്ഞു,
സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ ഭാര്യയ്ക്കെതിരായി പാപം ചെയ്യുന്നു. അവൻ വ്യഭിചാരത്തെ സംബന്ധിച്ച പാപം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുവനെ വിവാഹം കഴിക്കുന്ന ഭാര്യയും വ്യഭിചാരിണിയാണ്.
യേശുവിന്റെ സ്പർശനം ഏറ്റുവാങ്ങുന്നതിന് ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. എന്നാൽ ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. യേശു അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ടുവരുന്നത് ശിഷ്യന്മാർ വിലക്കുന്നത് അവനിഷ്ടമില്ലായിരുന്നു. യേശു അവരോട് പറഞ്ഞു,
കുട്ടികൾ എന്റെ അടുത്തേക്ക് വരട്ടെ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം കുട്ടികളെപ്പോലെയുള്ളവർക്കാണ്. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഒരു കുഞ്ഞ് സാധനങ്ങൾ സ്വീകരിക്കുന്നത് പോലെ നിങ്ങൾ ദൈവരാജ്യത്തെ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതിലേക്ക് പ്രവേശനമുണ്ടാകില്ല.
പിന്നീട് യേശു കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തു. അവൻ അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. യേശു പോകാനൊരുങ്ങവെ ഒരാൾ ഓടി വന്ന് യേശുവിന് മുമ്പിൽ മുട്ടുകുത്തി. അയാൾ ചോദിച്ചു,
നല്ലവനായ ഗുരു, നിത്യജീവൻ കിട്ടാൻ ഞാൻ എന്തു ചെയ്യണം?
യേശു പറഞ്ഞു,
നീ എന്താണ് എന്നെ നല്ലവനെന്ന് വിളിച്ചത്? ആരും നല്ലവനല്ല, ദൈവം മാത്രമേ നല്ലവനായുള്ളൂ. പക്ഷേ നിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം. കൊല്ലരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, വഞ്ചിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അന്യരുടെ മുതൽ ചതിവായി എടുക്കരുത്, അപ്പനമ്മമാരെ ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നിനക്കറിയില്ലേ?
അയാൾ പറഞ്ഞു,
ഗുരു, ചെറുപ്പം മുതൽക്ക് തന്നെ ഞാൻ ഈ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്.
യേശു അയാളെ നോക്കി. അവൻ അയാളോട് സ്നേഹം തോന്നി. യേശു പറഞ്ഞു,
നീ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിൽക്കുക. കിട്ടുന്ന പണം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക. സ്വർഗത്തിൽ നിനക്കായി ഒരു നിധി ഒരുക്കും. എന്നിട്ട് എന്നോടൊപ്പം വരിക.
യേശുവിന്റെ ഈ വാക്കുകൾ കേട്ട് ദുഃഖിതനായി അയാൾ പോയി. അയാൾ വലിയ ധനികനും സമ്പത്ത് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനും ആകയാലാണ് ദുഃഖിച്ചത്. യേശു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു,
ധനികർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക വിഷമമായിരിക്കും.
അത് കേട്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. പക്ഷേ യേശു പിന്നെയും പറഞ്ഞു,
എന്റെ മക്കളെ, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ദുഷ്കരമാണ്. ധനികന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നത് വളരെ ക്ലേശകരമാണ്. ഒരു ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ കടക്കുക അതിലും എളുപ്പമായിരിക്കും.
ശിഷ്യന്മാർ അത്ഭുതത്തോടെ പരസ്പരം ചോദിച്ചു,
എങ്കിൽ പിന്നെ ആര് രക്ഷിക്കപ്പെടും?
യേശു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു,
മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനത് സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്.
പത്രോസ് യേശുവിനോട് പറഞ്ഞു,
നിന്നെ പിന്തുടരാൻ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു.
യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യം പറയാം, എനിക്കും സുവിശേഷത്തിനും വേണ്ടി സ്വന്തം വീടും സഹോദരി സഹോദരന്മാരെയും അപ്പനമ്മമാരെയും കുട്ടികളെയും വയലുമെല്ലാം ഉപേക്ഷിച്ചവർക്ക് അവരുപേക്ഷിച്ചതിലുമധികം ലഭിക്കും. ഈ ലോകത്ത് അനേകം വീടുകളും സഹോദരി സഹോദരന്മാരും അപ്പനമ്മമാരും കുട്ടികളും വയലുകളുമെല്ലാം ലഭിക്കും. അതോടൊപ്പം പീഡനങ്ങളും ഉണ്ടാവുമെന്ന് മാത്രം. പക്ഷേ വരാനിരിക്കുന്ന ലോകത്തിൽ അവന് ചില പ്രതിഫലങ്ങൾ ലഭിക്കും. അത് നിത്യജീവനായിരിക്കും. ഉയർന്ന സ്ഥാനത്തുള്ളവർ താഴത്തായെന്നും വരാം, താഴെയുള്ളവന് ഉന്നത സ്ഥാനവും കിട്ടും.
യേശുവും കൂട്ടരും യെരുശലേമിലേക്ക് പോകുകയായിരുന്നു. യേശു അവർക്ക് മുൻപേ നടന്നു. അവന്റെ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. യേശുവിന് പിന്നാലെ വന്ന മറ്റുള്ളവർ ഭയന്നു. യേശു 12 അപ്പസ്തോലന്മാരെയും വിളിച്ച് അവരോട് മാത്രം സംസാരിച്ചു. യെരുശലേമിൽ അവൻ എന്ത് സംഭവിക്കുമെന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു പറഞ്ഞു,
നമ്മൾ യെരുശലേമിലേക്ക് പോകുകയാണ്. മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കുമായി ഏൽപ്പിക്കപ്പെടും. മനുഷ്യപുത്രനെ വധിക്കണമെന്ന് മഹാപുരോഹിതരും ശാസ്ത്രിമാരും പറയും. അവർ മനുഷ്യപുത്രനെ ജാതികൾക്ക് നൽകും. അവർ അവനെ പരിഹസിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ ചാട്ട കൊണ്ടടിക്കുകയും വധിക്കുകയും ചെയ്യും. പക്ഷേ തന്റെ മരണത്തിന് ശേഷം 3 ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും.
അപ്പോൾ സെബദിയുടെ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിനെ സമീപിച്ചു. അവർ പറഞ്ഞു,
ഗുരു, ഞങ്ങൾക്കായി ചിലത് ചെയ്തു തരാൻ അപേക്ഷിക്കട്ടെ.
യേശു ചോദിച്ചു,
എന്താണ് നിങ്ങൾക്കായി ഞാൻ ചെയ്യേണ്ടത്?
സെബദിയുടെ പുത്രന്മാർ പറഞ്ഞു,
നീ നിന്റെ രാജ്യത്ത് മഹത്വത്തോടെ ഇരിക്കും. അപ്പോൾ ഞങ്ങളിൽ ഒരാളെ നിന്റെ വലത്തും മറ്റൊരാളെ ഇടത്തും ഇരിക്കാൻ അനുവദിച്ചാലും.
യേശു പറഞ്ഞു,
നിങ്ങൾ ആവശ്യപ്പെട്ടതെന്താണെന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ല. ഞാൻ സ്വീകരിക്കുന്ന കഷ്ടത നിങ്ങൾക്കും സ്വീകരിക്കാമോ? ഞാൻ സ്വീകരിക്കേണ്ട സ്നാനവും നിങ്ങൾക്ക് സ്വീകരിക്കാമോ?
അവർ പറഞ്ഞു,
ഞങ്ങൾക്ക് കഴിയും.
യേശു അവരോട് പറഞ്ഞു,
നിങ്ങൾ ഞാൻ സഹിക്കുന്നതെന്തും സഹിക്കും. ഞാൻ സ്വീകരിക്കേണ്ട സ്നാനം നിങ്ങൾ സ്വീകരിക്കും. പക്ഷേ എന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ എനിക്കാവില്ല. അത് ചിലർക്ക് ലഭിക്കും. ആ സ്ഥാനങ്ങൾ അവർക്കു വേണ്ടി ഒരുക്കപ്പെട്ടതാണ്.
മറ്റു 10 ശിഷ്യന്മാരും ഇത് കേട്ടു. അവർക്ക് യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. എല്ലാ ശിഷ്യന്മാരെയും യേശു വിളിച്ചുകൂട്ടി. അവൻ പറഞ്ഞു,
ജാതികൾക്ക് അവർ ഭരണാധികാരികളെന്ന് അംഗീകരിക്കുന്ന ചില ആളുകളുണ്ട്. അവർ തങ്ങളുടെ അധികാരം ജനങ്ങളുടെ മേൽ കാണിക്കും. അവരുടെ പ്രധാന നേതാക്കൾ തങ്ങളുടെ അധികാരം ജനങ്ങളുടെ മേൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ഇതുണ്ടാകരുത്. നിങ്ങളിൽ ആർക്കെങ്കിലും വലിയവൻ ആകണം എന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ ദാസനാകണം. നിങ്ങളിൽ ആർക്കെങ്കിലും ഒന്നാമനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ എല്ലാവരുടെയും അടിമയാകണം. അതുപോലെ മനുഷ്യപുത്രൻ വന്നത് മറ്റുള്ളവരാൽ സേവിക്കപ്പെടാനല്ല, പക്ഷേ മനുഷ്യപുത്രൻ വന്നത് മറ്റുള്ളവരെ സേവിക്കാനാണ്, അനേകം പേരെ രക്ഷിക്കാനായി സ്വന്തം ജീവൻ നൽകാനാണ്.
അനന്തരം അവർ യെരിഹോ പട്ടണത്തിലേക്ക് വന്നു. യേശുവും ശിഷ്യന്മാരും മറ്റനേകം പേരോടൊപ്പം അവിടം വിട്ടു പോവുകയായിരുന്നു. ബർത്തിമായി, തിമായിയുടെ പുത്രൻ എന്നു പേരായ ഒരു അന്ധൻ വഴിയരികിൽ ഇരിക്കുകയായിരുന്നു. അയാൾ ഒരു യാചകനായിരുന്നു. നസ്രത്തിൽ നിന്ന് യേശു വരുന്നെന്ന് വഴിയാത്രക്കാർ പറഞ്ഞ് അയാൾ കേട്ടു. അവൻ വിളിച്ചു കൂവാൻ തുടങ്ങി,
യേശുവേ, ദാവീദ് പുത്രാ, ദയവായി എന്നോട് കരുണ കാട്ടൂ.
അനേകം പേർ അന്ധനെ ശാസിച്ചു. അവർ അവനോട് മൗനമായിരിക്കാൻ പറഞ്ഞു. പക്ഷേ അയാൾ കൂടുതൽ കൂടുതൽ വിളിച്ചു കൂവി,
ദാവീദിന്റെ പുത്രാ, ദയവായി എന്നോട് കരുണ കാട്ടൂ.
യേശു യാത്ര നിർത്തി പറഞ്ഞു,
അയാളോട് ഇവിടെ വരാൻ പറയൂ.
അതിനാൽ അവർ അന്ധനെ വിളിച്ചു. അവർ പറഞ്ഞു,
സന്തോഷമായിരിക്കൂ, എഴുന്നേൽക്കൂ, യേശു നിന്നെ വിളിക്കുന്നു.
അന്ധൻ ചാടി എഴുന്നേറ്റു. അയാൾ തന്റെ മേൽവസ്ത്രം അവിടെ ഇട്ട് യേശുവിന്റെ അടുത്തേക്ക് പോയി. യേശു അയാളോട് ചോദിച്ചു,
ഞാൻ നിനക്കായി എന്താണ് ചെയ്യേണ്ടത്?
അന്ധൻ പറഞ്ഞു,
ഗുരു, എനിക്ക് കാഴ്ച പ്രാപിക്കണം.
യേശു പറഞ്ഞു,
പോകൂ, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു.
അന്ധന് കാഴ്ച തിരിച്ചു കിട്ടി. അവൻ യേശുവിന്റെ മാർഗം പിന്തുടർന്നു.